الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على السلام هيا على الفلاح الله أكبر
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
اللہ تعالیٰ کے فضل سے اگلے جمعے سے انشاءاللہ جلسہ سالانہ یوں کے شروع ہو رہا ہے
അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അടുത്ത വെള്ളിയാഴ്ച മുതൽ യു കെ ജൽസ തുടങ്ങുകയാണ്.
യു കെ ജൽസാന
ജൽസ തുടങ്ങുന്നതിനും ദിവസങ്ങൾക്ക് മുമ്പേ ജൽസയുടെ ജോലികൾ തുടങ്ങുന്നു. യു കെ വാർഷിക ജൽസയിൽ താൽക്കാലിക ഒരുക്കങ്ങൾ നടത്തി കുറച്ച് ദിവസത്തേക്ക് ഒരു താൽക്കാലിക പട്ടണം തന്നെ ഇവിടെ ഉണ്ടാക്കുന്നു. പാകിസ്ഥാനിൽ ജൽസകൾ നടക്കാറുണ്ടായിരുന്നു. അവിടെ ലങ്കർഖാനയുടെ സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എത്രയോ ലങ്കറുകൾ പാചകശാലകൾ ഉണ്ടായിരുന്നു. ഇതേപോലെ സ്ഥിരമായ താമസ സൗകര്യങ്ങളും കുറെ ഉണ്ടായിരുന്നു. സ്കൂളുകളും കോളേജുകളും ജമാഅത്തിന്റേതായിരുന്ന കാലത്ത് അവയെല്ലാം താമസത്തിനായി വിനിയോഗിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ഗവൺമെന്റ് പിടിച്ചെടുത്തപ്പോൾ മറ്റ് താമസ സൗകര്യങ്ങൾ ഒരുക്കുകയുണ്ടായി. ആളുകളുടെ എണ്ണം വളരെ കൂടുതലായത് കാരണം തമ്പുകൾ കെട്ടി താൽക്കാലിക താമസ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ഇതുകൂടാതെ റബുവ നിവാസികളും ഒരു വലിയ വിഭാഗം അതിഥികളെ തങ്ങളുടെ വീടുകളിൽ താമസിപ്പിക്കുകയുമായിരുന്നു. അവർക്കുള്ള ഭക്ഷണവും മറ്റും ലങ്കർഖാനിൽ നിന്നും വരുമായിരുന്നു. ഏതായിരുന്നാലും റബുവ ജൽസയ്ക്ക് വേണ്ടി സ്ഥിരമായ ചില സംവിധാനങ്ങൾ ഉണ്ടാകുമായിരുന്നു. ദീർഘകാലത്തെ അനുഭവവും സ്ഥിരമായ സംവിധാനവും കാരണം റബുവ നിവാസികൾ എല്ലാം ജൽസ നടത്താൻ പ്രാപ്തരായി കഴിഞ്ഞിരുന്നു. അള്ളാഹു ഈ ആവേശവും തർബിയത്തിന്റെ അന്തരീക്ഷവും സേവന തൽപരതയും വീണ്ടും അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റട്ടെ. ഇതേപോലെ കാദിയാനിലും കുറെ സ്ഥിരം സംവിധാനം ഇപ്പോൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു. താൽക്കാലികമായി ഇപ്പോൾ ജൽസ നഗരിയാണ് ഒരുക്കേണ്ടി വരാറുള്ളത്. ലങ്കർഖാനക്ക് വേണ്ടി അനഹമ്മദികളിൽ നിന്ന് തൊഴിലാളികളെയും പാചകക്കാരെയും കൊണ്ടുവരേണ്ടതായി വരുന്നു. ഭക്ഷണം പാകം ചെയ്യാനും റൊട്ടി ചുടാനും എല്ലാം പുറമേ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. എന്നാലും പാചകശാലയുടെ സ്ഥിരം സംവിധാനം അവിടെയുമുണ്ട്. ഇതേപോലെ ജർമ്മനിയിൽ അവർക്ക് ഹോൾ കിട്ടുന്നത് കൊണ്ട് സ്ഥിരമായ സംവിധാനം ഉണ്ട്. ഭക്ഷണം പാചകം ചെയ്യാനുള്ള സംവിധാനം അവർക്ക് താൽക്കാലികമായി ഒരുക്കേണ്ടതായി വരുന്നു. റൊട്ടി അങ്ങാടിയിൽ നിന്നും വാങ്ങുകയാണ് പതിവ്. അതിനെ ഫ്രഷ് റൊട്ടിയാണെന്ന് കരുതി അവർ കഴിക്കുന്നു. എനിക്ക് തോന്നുന്നത് അത് ഒരാഴ്ച പഴക്കമുള്ളതായിരിക്കുമെന്നാണ്. ഇനി അങ്ങനെയല്ലെങ്കിൽ ജർമ്മനിക്കാർ സന്ദേശം എത്തിക്കുന്നതിൽ അഗ്രഗണ്യരാണ്. വൈകുന്നേരത്തേക്ക് അവർ എനിക്ക് സന്ദേശം എത്തിക്കുന്നതായിരിക്കും. ഇതേപോലെ ലോകത്ത് പല സ്ഥലങ്ങളിലും ജൽസകൾ നടക്കുന്നു. എന്നാൽ ബ്രിട്ടൻ ജൽസ ഖിലാഫത്ത് ഇവിടെ ഉള്ളത് കാരണം ഇന്റർനാഷണൽ ജൽസയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വർഷം വരെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സംവിധാനങ്ങളും താൽക്കാലികമായി ഒരുക്കുമായിരുന്നു. ആദ്യം ഇസ്ലാമാബാദിലാണ് ജൽസ നടന്നിരുന്നത്. അവിടെ ഭക്ഷണം പാചകം ചെയ്യാനായി സ്ഥിരം സംവിധാനം ഉണ്ടായിരുന്നു. ഇതേപോലെ റൊട്ടിയും അവിടെയുള്ള മെഷീനിൽ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഹദീഖത്തുൽ മഹദിയിൽ ജൽസ തുടങ്ങിയ നാൾ മുതൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഭക്ഷണം വരെ ഇവിടെ താൽക്കാലിക ലംഗറിലാണ് പാചകം ചെയ്തിരുന്നത്. ഇസ്ലാമാബാദിൽ നിന്നും ഭക്ഷണം കൊണ്ടുവരുന്നതിൽ വളരെ പ്രയാസം നേരിട്ടതായാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. റൊട്ടി ഇസ്ലാമാബാദിൽ ഉണ്ടാക്കിയിരുന്നു, കുറച്ച് അങ്ങാടിയിൽ നിന്നും വാങ്ങുകയാണ് ചെയ്തിരുന്നത്. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ വലിയ പ്രയാസം നേരിട്ടിരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഇവിടെ ഹദീഖത്തുൽ മഹദിയിൽ സ്ഥിരമായി പാചകശാല ഉണ്ടാക്കുവാനുള്ള അനുവാദം ലഭിക്കുന്നതിനായി കൌൺസിലുമായി നാം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. കാരണം താൽക്കാലിക പന്തലിൽ പാചകശാല ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന് മാത്രമല്ല ചില രീതിയിൽ അപകടകരം കൂടിയാണ്. ഏതായിരുന്നാലും കൌൺസിൽ ഈ വർഷം ദയ കാണിക്കുകയും സ്ഥിരമായ പാചകശാല ഉണ്ടാക്കുവാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. സ്റ്റോറേജിന് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഷെഡിലെ വലിപ്പമുള്ള ഷെഡിനെ അകവും പുറവും എല്ലാം ശരിപ്പെടുത്തിക്കൊണ്ട് സ്ഥിരം പാചകശാലയാക്കി മാറ്റുകയുണ്ടായി. ഇൻഷാ അല്ലാഹു തആല നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഭക്ഷണം അവിടെ നിർമ്മിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനുശേഷം നമ്മുടെ മുമ്പാകെ വന്ന പ്രശ്നം റൊട്ടി എങ്ങനെ ഉണ്ടാക്കും എന്നതാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള സംഘാടകരും അമീർ സാഹിബും പ്രോഗ്രാം ചെയ്തിരുന്നത് അങ്ങാടിയിൽ നിന്നും വാങ്ങാം എന്നതായിരുന്നു, അതല്ലെങ്കിൽ ഇസ്ലാമാബാദിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ടുവരാം എന്നായിരുന്നു. ഞാൻ അവരോട് പുതിയ റൊട്ടി മെഷീൻ സ്ഥാപിക്കാൻ പറഞ്ഞു. അതിന്റെ ചെലവ് ഓർത്തപ്പോൾ അവർ മടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കേന്ദ്രം നിങ്ങൾക്ക് കടം തരാം. അപ്പോൾ അവർക്ക് അല്പം അഭിമാനക്ഷത നേരിട്ടതുപോലെ തോന്നി. അങ്ങനെ അവർ സ്വയം ചെലവഴിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലബനാനിൽ നിന്നും റൊട്ടി പ്ലാന്റ് വരുത്തിച്ചു. പാകിസ്ഥാനിലെ നമ്മുടെ ഒരു മുഖ്ലിസായ അഹമ്മദി സുഹൃത്ത് ലബനാനിൽ പോയി ഈ മെഷീൻ വാങ്ങുകയും ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോഴും ഇതിനായി അദ്ദേഹം സമയം നൽകുന്നുണ്ട്. ഇദ്ദേഹത്തിന് കാദിയാനിലും റബുവയിലും റൊട്ടി പ്ലാന്റ് സ്ഥാപിച്ച അനുഭവം ഉണ്ടായിരുന്നു. അതിനാൽ വളരെ ഭംഗിയായി ഇവിടെ ഈ പ്രവൃത്തി നടത്തി. ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യത്തിലും റൊട്ടി തയ്യാറാക്കുന്ന കാര്യത്തിലും ഹദീഖത്തുൽ മഹദിയിൽ സ്ഥിരം സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏതായിരുന്നാലും ഞങ്ങൾ കൌൺസിലിനും നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹുവർക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. അവരാണ് ഇതിനുള്ള അനുവാദം നൽകിയിരിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും 30,000 വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ വേണ്ടി വിവിധങ്ങളായ താൽക്കാലിക സംവിധാനങ്ങളും ഇപ്പോഴും ഈ ജൽസയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വരുന്നു എന്നത് ഇവിടത്തെ ജൽസയുടെ ഒരു പ്രത്യേക വ്യതിരിക്തതയാണ്. പ്രത്യേകിച്ച് മഴ പെയ്താൽ താമസത്തിലും വഴിയിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നു. വഴിയുടെ പ്രശ്നം ഒരു പരിധിവരെ ട്രാക്ക് വിരിച്ച് നമ്മൾ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ താമസത്തിനായി ഉണ്ടാക്കുന്ന താൽക്കാലിക തമ്പുകളും ചെറിയ പന്തലുകളും ഭക്ഷണം വിളമ്പാനുള്ള പന്തലുകളും അതേപോലുള്ള മറ്റു പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. ഇൻഷാ അല്ലാ ഈ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുന്നതാണ്. ഈ താൽക്കാലിക പട്ടണം തന്നെ ഒരു വേള അഹമ്മദിയ ജമാഅത്തിന്റെ സ്ഥായിയായ പട്ടണമായി മാറുന്ന ദിനവും വിദൂരമാകില്ല. ഞാൻ പറഞ്ഞതുപോലെ ഒരു പട്ടണത്തിന് രൂപം നൽകാനുള്ള താൽക്കാലിക സംവിധാനത്തിലെ കുറെ ജോലികൾ വഖാറെ അമൽ മുഖേന വളണ്ടിയർമാരാണ് ചെയ്യുന്നത്. ഖുദ്ദാമും അൻസുവാറുള്ളയിലെ ചില ആരോഗ്യമുള്ള ആളുകളുമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച യാദൃച്ഛികമായി ഞാൻ ഹദീഖത്തുൽ മഹ്ദിയിൽ പോയി നോക്കി. റൊട്ടി പ്ലാന്റ് സ്ഥാപിച്ചതിനു ശേഷം അതിന്റെ പ്രവർത്തനം വീക്ഷിക്കുന്നതിനായി അവിടെ കൂടിയിരുന്നവർ കൂടാതെ യുവാക്കളും കുട്ടികളും മുതിർന്നവരും അവരുടെ ജോലികൾക്കായി അവിടെ അപ്പോൾ എത്തിയിരുന്നു. ജൽസാ സംവിധാനങ്ങളെ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ഭംഗിയായി നിർവഹിക്കുന്നതിനായി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. റൊട്ടി പ്ലാന്റ് സ്ഥാപിച്ചത് പുറമേയുള്ള കമ്പനിയൊന്നുമല്ല, മറിച്ച് അതിന്റെ എല്ലാ ജോലികളും നമ്മുടെ വളണ്ടിയർമാരും നമ്മുടെ എഞ്ചിനീയർമാരും ടെക്നീഷ്യൻസ്മാരും മറ്റു ജോലിക്കാരുമാണ് ചെയ്തത്. അള്ളാഹു അവർക്കെല്ലാം പ്രതിഫലം നൽകട്ടെ. ഇവിടത്തെ ഓരോന്നിന്റെയും നിലവാരം അതേപോലെ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉള്ളതുപോലെ തോന്നുന്നതുപോലെ ചെയ്യാൻ പറ്റില്ല. അവിടെ പരിശോധന ഒന്നും ഉണ്ടാവുകയില്ല, എല്ലാം താൽക്കാലിക പണിയാണ്. വയറ് അവിടെയും ഇവിടെയും തൂങ്ങിക്കിടക്കുന്നുണ്ടാകും. ഇവിടെ ഓരോ ഘട്ടത്തിലും ചെക്കിംഗ് നടക്കും, ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കും, എന്നിട്ട് അതിന് അനുമതി നൽകും, എന്നിട്ടേ അടുത്ത ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ റൊട്ടി പ്ലാന്റിന്റെയും പാചകശാലയുടെയും നിബന്ധനകളെല്ലാം നമുക്ക് പാലിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അനുവാദവും ലഭിച്ചു. ചുരുക്കത്തിൽ ഇവിടെയുള്ള താൽക്കാലിക സംവിധാനം കാരണം മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഇവിടെ അധ്വാനിക്കേണ്ടി വരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടത്തെ അഹമ്മദി വളണ്ടിയർമാർ വളരെ ആവേശത്തോടും താല്പര്യത്തോടും കൂടിയാണ് ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത്. ജമാഅത്തിന് വേണ്ടി സമയം നൽകുക എന്ന വികാരം അഹമ്മദികളുടെ പ്രത്യേക അടയാളമായി തീർന്നിരിക്കുന്നു. ഓരോ കാര്യത്തിലും അഹമ്മദികൾ തങ്ങളുടെ ത്യാഗങ്ങൾ സമർപ്പിക്കുന്നു. എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ അവരുടേതായ ജോലി ചെയ്യുന്നു, ഡോക്ടേഴ്സ് അസോസിയേഷൻ അവരുടേതായ ജോലി ചെയ്യുന്നു, മറ്റു വകുപ്പുകളിലുള്ളവർ അവരുടേതായ ജോലികൾ ചെയ്യുന്നു. ജൽസയിലുള്ള ജോലികൾക്ക് പുറമെയാണിത്. വർഷം മുഴുവനും ഈ ജോലികൾ തുടർന്നുകൊണ്ടു പോകുന്നു. ഇവിടെ വളണ്ടിയറി ജോലികൾ വളരെ കൂടുതൽ ഉണ്ടെന്നത് അഹമ്മദിയത്തിന്റെ വ്യതിരിക്തത തന്നെയാണ്. വർഷം മുഴുവനും നൽകുന്ന തർബിയത്ത് കാരണമായി ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിഥി സൽക്കാരത്തിന്റെ കാര്യത്തിൽ ലോകത്തെല്ലായിടത്തും അഹമ്മദികൾ തിരിച്ചറിയപ്പെടുന്നതാണ്. കുട്ടികളും മുതിർന്നവരും പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ജൽസാ ദിനങ്ങളിൽ സേവന തൽപരരായി കാണുന്നു. അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ജോലികൾ വളരെ പ്രയാസത്തോടെ അവര് ചെയ്തു തീർക്കുന്നു. വളരെ പ്രയത്നത്തോടെ അവർ ചെയ്തു തീർക്കുന്നു. ഇങ്ങനെ ചെയ്തു തീർക്കേണ്ടതാണ്. കാരണം ജൽസയുടെ അതിഥികൾ ഹദ്രത്ത് മസീമ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളാണ്. ഈ അതിഥി സൽക്കാരം എന്നത് ഏറ്റവും ഉദാത്തമായ ഗുണവും മതചര്യയുമാണ്. ഹദ്രത്ത് മസീമ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥി സൽക്കാരത്തിന്റെ ഉന്നത നിലവാരം എന്തായിരുന്നു എന്നും ഇവിടെ സ്മരിക്കേണ്ടിയിരിക്കുന്നു. എന്നാലേ നമ്മുടെ പദവിയും ഉയരുകയുള്ളൂ. ഒരിക്കൽ ആ മഹാത്മാവിന് സുഖമില്ലായിരുന്നു, വിശ്രമിക്കുകയായിരുന്നു. ഒരു അതിഥി വന്നു എന്ന് അകത്ത് സന്ദേശമയച്ചു. ഉടനെ അദ്ദേഹം പുറത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, വളരെ കഷ്ടപ്പെട്ട് വന്ന അതിഥിക്ക് തീർച്ചയായും അവകാശമുണ്ട്. അവരോടുള്ള കടമ നിറവേറ്റാനാണ് ഞാൻ പുറത്തേക്ക് വന്നത്. ഇന്നും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികൾക്കായി ഈ ഒരു നിലവാരമാണ് നാമം സ്ഥാപിക്കേണ്ടത്. ഏതൊരു ആതിഥേയത്തിനാണോ നമുക്ക് ഇന്ന് അവസരം നൽകിയിരിക്കുന്നത്? അവർ മതപരമായ കാര്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന അതിഥികളാണ്. ജൽസയുടെ മൂന്ന് ദിവസങ്ങളിൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കാര്യങ്ങൾ കേൾക്കാനാണ് അവർ വരുന്നത്. ആത്മീയവും മതപരവുമായ ശിക്ഷണത്തിനുള്ള സംരംഭത്തിനാണ് അവർ വരുന്നത്. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷത്തിൽ കഴിയുവാനാണ് അവർ വരുന്നത്. പല അതിഥികളും വളരെയധികം കഷ്ടതകൾ സഹിച്ചാണ് വരുന്നത്. ചിലർ തങ്ങളുടെ വീടുകളിൽ വളരെ നല്ല അവസ്ഥയിൽ കഴിയുന്നവരാണ്. ഇവിടെ ഭൗതിക സുഖ സൗകര്യങ്ങൾ നോക്കുമ്പോൾ ഈ ദിവസങ്ങൾ കഷ്ടപ്പാടിന്റെ ദിവസങ്ങളാണ്. എന്നിട്ടും അവർ വരുന്നു. ഇതേപോലെ ദരിദ്രരായ അതിഥികളുണ്ട്. അവർ തങ്ങളിൽ ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജൽസയുടെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി മാത്രം ദൂരെ ദൂരെ നാടുകളിൽ നിന്നും വരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് അവർ വരുന്നത്. കാലത്തിന്റെ ഖലീഫയെ കാണാനും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേൾക്കാനുമാണ് വരുന്നത്. എം ടി എ അഹമ്മദിയ ലോകത്തെ വളരെ അടുപ്പിച്ചിട്ടുണ്ടെന്നത് ശരി തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ജൽസയുടെ ദിനങ്ങളിലെ അവസ്ഥ ഒന്ന് വേറെ തന്നെയാണ്. അതിനാൽ ഈ അതിഥികൾ ഏതുതരം ബുദ്ധിമുട്ടാണ് സഹിക്കുന്നതെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ചിലർ വളരെ പ്രായം ചെന്നവരുണ്ട്. വിവിധങ്ങളായ രോഗങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ പ്രയാസങ്ങൾ സഹിച്ച് ഇവിടെ വരുന്നു. ഞാൻ പറഞ്ഞതുപോലെ വീട്ടിലെ എല്ലാ സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് ഇവിടെ വരുന്നവരുണ്ട്. അവർ പന്തലിൽ ഉറങ്ങുന്നു, സാദാ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയുള്ള അതിഥികൾക്ക് സേവനം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കൂടുതൽ അതിഥികളും ജൽസയിൽ പങ്കെടുക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടുകൂടി മാത്രം വരുന്നവരാണ്. ഇക്കാലത്ത് യാത്രാ ചെലവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ ചെലവഴിക്കുന്നു, അതിൽ ഒരു വിഷമവും പ്രകടിപ്പിക്കുന്നില്ല. അതിനാൽ ഈ അതിഥികളെ ആദരിക്കുക എന്നത് നമ്മുടെ കടമ തന്നെയാണ്. ആദരണീയരായ അതിഥികളാണ് ഇവർ. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പ്രീതി മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിഥികളെ കുറിച്ച് ഉപദേശിച്ചുകൊണ്ട് പറയുകയുണ്ടായി, നോക്കൂ, കുറെ അതിഥികൾ വന്നിട്ടുണ്ട്. ഇവരിൽ ചിലരെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും, ചിലരെ നിങ്ങൾ അറിയില്ല. അതിനാൽ എല്ലാവരെയും ആദരണീയരായി കരുതി അവർക്ക് ആതിഥ്യമരുളുക. അതിഥികൾക്ക് എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ നൽകുമെന്ന ശുഭപ്രതീക്ഷയാണ് നിങ്ങളിൽ ഞാൻ വെച്ചു പുലർത്തുന്നത്. ഇവരെ എല്ലാവരെയും നിങ്ങൾ നല്ലതുപോലെ നോക്കണം. അതിനാൽ ദീനി ആവശ്യത്തിനായി വന്ന ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികളെ വളരെ താല്പര്യത്തോടെ അവർക്കായി സേവനം ചെയ്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് നാം ഉയരേണ്ടതാണ്. കാരണം അവരുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതി ഒന്ന് മാത്രമാണ്. ഓരോ അതിഥിക്കായും സേവന വികാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിഥികൾക്ക് അവകാശമുണ്ടെന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. നമുക്ക് എവിടെയെല്ലാമാണ് ഡ്യൂട്ടി നൽകിയിട്ടുള്ളത്, അവിടങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈയൊരു വികാരം ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശുഭ പ്രതീക്ഷയ്ക്ക് അനുഗുണമായി നാം മാറുന്നതാണ്. നമുക്ക് ഇപ്രകാരം പറയാൻ കഴിയണം: അള്ളാഹുവിന്റെ മസീഹെ, തിരുദൂതരുടെ പ്രിയ പ്രേമി, താങ്കളുടെ എല്ലാ ഉപദേശങ്ങളും അനുസരിച്ച് ഇന്നും ഞങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. ഒരു അഹമ്മദിയിൽ നിന്നും ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു നൂറ്റാണ്ട് ദൈർഘ്യമുള്ള യാത്ര ചെയ്തിട്ടും താങ്കളുടെ ശുഭപ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാൻ ഞങ്ങൾ ഇടം നൽകിയിട്ടില്ല. ഇന്നും ഞങ്ങളുടെ കുട്ടികളും മുതിർന്നവരും യുവതികളും യുവാക്കളും പുരുഷന്മാരും സ്ത്രീകളും അവരവരുടെ കടമകൾ നിറവേറ്റാൻ കഴിവതും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ ഇതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. താങ്കളുടെ ഈ പ്രതീക്ഷയെ ഞങ്ങൾ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ്. അതിനനുസരിച്ച് പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ്. താങ്കൾ പറയുകയുണ്ടായി, ഒരതിഥിക്ക് പോലും ഒരു പ്രയാസം ഉണ്ടാകരുത് എന്നാണ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതിനാൽ ഞാൻ എപ്പോഴും ഉപദേശിക്കാറുണ്ട്, കഴിവിന്റെ പരമാവധി അതിഥിക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതിഥികളുടെ ഹൃദയം കണ്ണാടി പോലെ മൃദുലമാണ്, അല്പമൊന്ന് മുട്ടിയാൽ പൊട്ടിപ്പോകുന്നതാണ്. നാം നാവുകൊണ്ട് ഇങ്ങനെ പ്രതിജ്ഞ എടുത്താൽ പോരാ, മറിച്ച് പ്രവർത്തന രൂപത്തിൽ ഇത് കാണണം. നാം മാതൃകയായി തീരേണ്ടതാണ്. ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ ജൽസ നടക്കാറുണ്ട്. അതിഥികൾ അവിടെയും വരുന്നു. ഇവിടെ വിവിധ നാടുകളിൽ നിന്നും വിവിധ സമുദായത്തിൽപ്പെട്ടവർ ജൽസയിൽ വരുന്നുണ്ട്. ഓരോ സമുദായത്തിന്റെയും വിഭാഗത്തിന്റെയും ജീവിത നിലവാരം വ്യത്യസ്തമായിരിക്കും, ക്ഷമാശീലം വ്യത്യസ്തമായിരിക്കും, സംസാരവും വികാര പ്രകടന രീതിയും വ്യത്യസ്തമായിരിക്കും. നമ്മിൽ നിന്നും ഓരോരുത്തരുടെയും പ്രതീക്ഷയും വ്യത്യസ്തമായിരിക്കും, താൽപര്യങ്ങളും വിവിധ തരത്തിലായിരിക്കും. അതിനാൽ ഓരോരുത്തരുമായും യുക്തിയോടുകൂടി സമീപിക്കേണ്ടതാണ്. അതിനായി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജ്ഞാന നിർഭരമായ ഉപദേശങ്ങൾ ഓർത്തുവെക്കേണ്ടതാണ്. ഇത് മുമ്പിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാകുന്നതായിരിക്കും. പറയുന്നു, അതിഥികളുടെ ഹൃദയം കണ്ണാടി പോലെ മൃദുലമായിരിക്കും, അല്പമൊന്ന് മുട്ടിയാൽ പൊട്ടിപ്പോകും. സേവനം ചെയ്യുന്ന ഓരോരുത്തരും ഈ ഉപദേശത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ ചെറിയ അസ്വരസ്യങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലും ഒഴിവാകുന്നതാണ്. പരാതികൾ ഉണ്ടാകില്ല. ആരെങ്കിലും മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ പ്രശ്നമുണ്ടാവുകയുള്ളൂ. ആ സമയത്ത് നമുക്ക് ചില കർശന നടപടി എടുക്കേണ്ടതായി വരും. കഴിഞ്ഞ വർഷം സ്ത്രീകൾക്കിടയിൽ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. വളരെ ദൂരദേശത്ത് നിന്ന് വന്ന അതിഥിയായ ഒരു സ്ത്രീ എന്തോ കാരണത്താൽ ദേഷ്യം പിടിച്ചു. അവിടെ എന്തെങ്കിലും ഡ്യൂട്ടിക്കാരുടെ തെറ്റാണോ അല്ലയോ എന്നത് നോക്കുന്നതിന് പകരം തെറ്റ് നമ്മുടേതാണെന്ന് നാം അംഗീകരിക്കണം. അപ്പോഴാണ് ശരിയാവുകയുള്ളൂ. നാം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. ഇപ്രാവശ്യം തബിഷീറിന്റെ അതിഥികളെ സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ആർക്കും ഒരു രീതിയിലുമുള്ള പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഈ പറയുന്നത് എല്ലാം തന്നെ അന്യ നാട്ടിലുള്ള അതിഥികളെ കുറിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിഥികളെല്ലാം അതിഥികൾ തന്നെയാണ്. ഏതായിരുന്നാലും ഈ വകുപ്പിൽ ചില മാറ്റങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട്. സംഘാടന തലത്തിലാണ് ഞാൻ മാറ്റിയത്. സംഘാടകരെ മാറ്റുകയുണ്ടായി. ഇതിൽ വഖ്ഫേനോ ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ പല വഖ്ഫേനോ ആൺകുട്ടികളും പെൺകുട്ടികളും ജോലികൾ സ്വയം ചെയ്യാൻ കഴിയുന്ന അവസ്ഥ കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു പാരിതോഷികമാണ്. ചിലർ സ്ഥിരമായി ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു, ചിലർ താൽക്കാലികമായും സേവനം ചെയ്യുന്നു. ഈ വർഷം ഇതിന്റെ നിലവാരം മെച്ചപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ആളുകളെ മാറ്റിയതുകൊണ്ട് മെച്ചപ്പെടാറില്ല എന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഫളല് നമ്മുടെ കൂടെ ഉണ്ടാകുന്നതിനായി എപ്പോഴും അവനോട് ദുആ ഇരക്കേണ്ടതാണ്. അള്ളാഹു ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരായി നാം മാറണം. അതിനായി അവനോട് സഹായം തേടുകയും വേണം. തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള അവസരങ്ങൾ ഇല്ലാതാകുന്നതിനു വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടതാണ്. ആതിഥേയത്വത്തെ കുറിച്ചും ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന അഹമ്മദികളുടെ, പ്രത്യേകിച്ച് ലണ്ടനിൽ താമസിക്കുന്ന അഹമ്മദികളുടെ അതിഥികളാണ് യു കെയുടെ പുറത്തു നിന്ന് വരുന്ന അതിഥികൾ. പുറത്തു നിന്ന് വരുന്ന അതിഥികളുടെ എണ്ണം ഏകദേശം 3000 ആയിരിക്കും. വിസ കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാളും കൂടുതൽ അയക്കാം. അതിനാൽ ഇവിടെയുള്ള അഹമ്മദികൾക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുറത്തു നിന്ന് വരുന്ന ഓരോ അതിഥിയും അവരുടെയും അതിഥി തന്നെയാണ്. യു കെയിലുള്ള ഡ്യൂട്ടിയിലില്ലാത്തവർ ജൽസയിൽ വരുമ്പോൾ അവരും അതിഥികൾ തന്നെയാണ്. ഇവിടെയുള്ള അതിഥികളെക്കാളും പുറമെയുള്ള ഏതെങ്കിലും അതിഥിക്ക് പരിഗണന നൽകുമ്പോൾ യു കെയിലുള്ള ഓരോ അഹമ്മദിയും ആതിഥേയരായിരിക്കും, പുറമെയുള്ളവർ അതിഥികളുമായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ബ്രിട്ടനിൽ നിന്ന് വന്ന അതിഥികൾക്കും ബ്രിട്ടന്റെ പുറത്തു നിന്ന് വന്ന അതിഥികൾക്കും ഇടയിൽ ഏതെങ്കിലും കാര്യത്തിൽ പരിഗണനയുടെ പ്രശ്നം വന്നാൽ ബ്രിട്ടന്റെ പുറത്തു നിന്ന് വരുന്ന അതിഥികൾക്കാണ് കൂടുതൽ പരിഗണന നൽകേണ്ടത്. അവർക്കായി ഇവിടെയുള്ളവർ ത്യാഗം ചെയ്യേണ്ടതാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ അതിഥികളായിരിക്കെ തന്നെ ആതിഥേയരായി മാറുന്നു. ഡ്യൂട്ടി ചെയ്യുന്നവരുടെ മാത്രം ജോലിയല്ല ഇത്. ഈയൊരു ചിന്താഗതിയെ വ്യാപിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ചിന്താഗതിയെ വ്യാപിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ത്യാഗം ചെയ്യുന്നവരായി മാറുക. ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ ഒരു മനോഹര സമൂഹത്തെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ്. ചില ഹദീസുകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതിഥികളാകുന്നതിനേക്കാളും നല്ലത് ആതിഥേയരായിത്തീരുക എന്നതാണ്. ആതിഥ്യമരുളുക എന്നത് ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസി ആണെന്നതിനുള്ള തെളിവാണ്. ഒരു ഹദീസിൽ വരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അതിഥികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യട്ടെ. ഇതിനെ മറ്റു രീതിയിൽ പറഞ്ഞാൽ അതിഥിയെ ആദരിക്കാത്തവനും ബഹുമാനിക്കാത്തവനും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസം കുറവുള്ളവനാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആതിഥ്യമരുളുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ വിവിധ ഘട്ടങ്ങളിൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്റെ യജമാനനും വഴികാട്ടിയുമായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശത്തിന്റെയും വിശുദ്ധ ഖുർആന്റെ കൽപ്പനയുടെയും അടിസ്ഥാനത്തിലാണ്. നമ്മുടെ വിശ്വാസത്തിൽ ദൃഢത കൈവരിക്കുന്നതിന് വേണ്ടിയാണിത്. മറ്റൊരു ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹോദരനോട് പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ സമീപിക്കുന്നതും വലിയ നന്മയായി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ജൽസയുടെ ഈ 3 ദിവസങ്ങളിൽ വിവിധങ്ങളായ നന്മകൾ ചെയ്യപ്പെടുന്നു. പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ മറ്റുള്ളവരെ സമീപിക്കുക എന്നതും വലിയ നന്മയാണ്. ഇതിനുള്ള വിവിധ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിഥികൾക്കും ആതിഥേയർക്കും എങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. പ്രത്യേകമായി ഡ്യൂട്ടി ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരസ്പരം ബന്ധപ്പെടുമ്പോഴും സംസാരത്തിലും എല്ലാം സൂക്ഷ്മത പാലിക്കണം. ക്ഷീണം കൊണ്ട് ചിലപ്പോൾ ആളുകൾ ദേഷ്യം പിടിച്ചുപോകും. അപ്പോഴെല്ലാം പുഞ്ചിരി തൂക്കുന്ന മുഖത്തോടെ നിങ്ങൾ സമീപിക്കണം. ഓഫീസർമാർ തങ്ങളുടെ കീഴിലുള്ളവരോടും പുഞ്ചിരി തൂക്കുന്ന മുഖത്തോടെയാണ് സമീപിക്കേണ്ടത്. ഡ്യൂട്ടിയിലുള്ളവർക്ക് മുമ്പ് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില സ്ഥലത്ത് ഭക്ഷണം ഓഫീസർമാർക്ക് പ്രത്യേകമായി ഉണ്ടാക്കാറുണ്ട്. അതല്ലെങ്കിൽ ചില സ്ഥലത്ത് ഫ്രിഡ്ജ് ചില ഓഫീസുകളിൽ ഉണ്ടാകും. അത് ഓഫീസർമാർക്ക് വേണ്ടി മാത്രമായിരിക്കും അതിൽ നിന്നും സാധാരണ ഡ്യൂട്ടിക്കാർ വല്ല വെള്ളവും എടുത്ത് കുടിച്ചാൽ ഓഫീസർമാർ ദേഷ്യം പിടിക്കാറുണ്ട്. ഇതൊന്നും നമ്മുടെ ഇടയിൽ പാടില്ല. ഏതായിരുന്നാലും ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ പല പ്രശ്നങ്ങളും വരും. മേലുദ്യോഗസ്ഥനെന്നും കീഴുദ്യോഗസ്ഥനെന്നും എല്ലാമുള്ള വകതിരിവ് ഉണ്ടായി പോകും. പക്ഷേ നാം എപ്പോഴും ഓർക്കേണ്ട കാര്യം, സൽപെരുമാറ്റത്തെയാണ് എപ്പോഴും നാം പ്രകടിപ്പിക്കേണ്ടത്. അതിഥികളോട് നല്ലതുപോലെ നാം ബന്ധപ്പെടുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ല. പരസ്പരമുള്ള ബന്ധത്തിലും സൽസ്വഭാവത്തോടെ പെരുമാറുകയാണെങ്കിൽ അതിഥികൾക്ക് ഈ പവിത്രമായ അന്തരീക്ഷം വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. നമ്മുടെ ചുറ്റുപാടും വളരെ മനോഹരമായി തീരുന്നതാണ്. അഹമ്മദികളല്ലാത്ത അതിഥികളിലും ഇത് വളരെയധികം സ്വാധീനം ചെലുത്തുന്നതാണ്. ഈ സൽസ്വഭാവ പ്രകടനത്തിലൂടെ സ്വയം നന്മ ചെയ്യുന്നവരായി തീരും. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായും നാം മാറുന്നതാണ്. ഡ്യൂട്ടി നൽകുന്ന ഓരോ ജോലിക്കാരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ആദിത്യമരുളുക എന്നത് അതിഥികളോട് ചെയ്യുന്ന ഔദാര്യമൊന്നുമല്ല. ഹദരത്ത് മസീമ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം നേരത്തെ ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അതിഥികൾക്ക് അവരുടെ അവകാശമുണ്ട് എന്നാണ്. അവകാശങ്ങൾ നൽകുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് എന്താണ്? പറയുന്നു, വാതിസൽ ഖുർബ ഹക്കഹു വൽ മിസ്കീന വബ്ന സബീൽ വലാ തുബദിർ തബ്ദീറ. അടുത്ത ബന്ധുക്കൾക്ക് അവരുടെ അവകാശം നൽകുക, മിസ്കീനുകൾക്കും യാത്രക്കാർക്കും അവരുടെ അവകാശം നൽകുക. അമിതവ്യയം നിങ്ങൾ ചെയ്യരുത്. ഇവിടെ മൂന്ന് വിഭാഗത്തിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് യാത്രക്കാരുടെ അവകാശത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വിവിധ തരം യാത്രക്കാരുണ്ട്. അള്ളാഹുവിന് വേണ്ടി അള്ളാഹു പറഞ്ഞതുകൊണ്ട് മാത്രം യാത്ര ചെയ്യുന്നവർ ആണ് ഏറ്റവും സൗഭാഗ്യവാന്മാരായ യാത്രക്കാർ. ഒരു ഹദീസിൽ വരുന്നു, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും സ്മരിക്കപ്പെടുന്ന സദസ്സുകളിൽ ഇരിക്കുന്നവർക്കായി മലക്കുകൾ സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെയും സമ്മാനം ഇറക്കിക്കൊടുക്കുന്നതാണ്. നമ്മുടെ ജൽസകൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അങ്ങനെയുള്ള സദസ്സുകളാണ്. ഈ സദസ്സുകളിൽ പങ്കെടുക്കാനായി യാത്ര ചെയ്തു വരുന്നവരുടെ സ്ഥാനവും വളരെ ഉന്നതമാണ്. അവർക്കായി മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള യാത്രക്കാരെ സേവിക്കുന്നവരും അതിഥിയുടെ കടമകൾ നിറവേറ്റുന്നവരും ഭാഗ്യവാന്മാർ തന്നെയാണ്. അള്ളാഹു സ്ഥാപിച്ച കടമകൾ ആരാണോ നിറവേറ്റുന്നത്, അവർ തീർച്ചയായും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായിരിക്കും. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരെക്കാളും വലിയ സൗഭാഗ്യവാന്മാർ മറ്റാരാണുള്ളത്? നാം ചിന്തിക്കുകയാണെങ്കിൽ ജൽസയുടെ ഈ സംവിധാനവും അത്ഭുതകരമായ ഒരു സംവിധാനം തന്നെയാണെന്ന് മനസ്സിലാകും. ഒരു നന്മയ്ക്ക് ശേഷം മറ്റൊരു നന്മയുടെ കവാടം ഓരോരുത്തർക്കുമായി തുറക്കപ്പെടുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സേവനം ചെയ്യുന്നതിന്റെ ആത്മാവിനെ ഓരോ സേവകനും മുമ്പിൽ വെക്കേണ്ടതാണ്. ഈ ഒരു ആവേശത്തോടെ നാം ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ മെച്ചപ്പെടുത്തേണ്ട ആവശ്യമാണുള്ളത്. ഡ്യൂട്ടി നൽകുന്നവർ ജമാഅത്ത് പറഞ്ഞതുകൊണ്ട് ഡ്യൂട്ടി നൽകുന്നു എന്ന വികാരത്തോടെയല്ല ഡ്യൂട്ടി നൽകേണ്ടത്. നമുക്ക് പോയി ജോലി ചെയ്യുന്നവരെ സഹായിച്ചേക്കാം എന്ന് കരുതരുത്. സദർ ഖുദ്ദാമുൽ അഹമ്മദിയ വക്കേറാമൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് പോയേക്കാം എന്ന ചിന്തയല്ല ഉണ്ടാകേണ്ടത്. സദർ ലജന പറഞ്ഞല്ലോ, അതുകൊണ്ട് ഔദാര്യം എന്ന നിലക്ക് ഡ്യൂട്ടി ചെയ്യുന്നവരുടെ സംഘത്തിൽ ചേർന്ന് കളയാം എന്ന നിലപാട് പാടില്ല. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കണം എന്നതായിരിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനായി ഏത് രീതിയിലായിരുന്നു ആദിത്യം അരുളിയിരുന്നതെന്നും അതിഥികളോടുള്ള കടമ എങ്ങനെ നിറവേറ്റി എന്നും നമുക്ക് കാണാവുന്നതാണ്. അതിനുള്ള ഒരു ഉദാഹരണം കേൾപ്പിക്കാം. ഈ നിവേദനം എത്ര കേട്ടാലും വായിച്ചാലും ഒരു പുതിയ ആവേശം ഇത് നൽകുന്നു, പുതിയ പാഠം നൽകുന്നു. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു യാത്രക്കാരൻ വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ അതിഥിക്ക് ഭക്ഷണം കൊടുത്തയക്കാർ സന്ദേശം അയച്ചു. അവിടെ നിന്നും വന്ന മറുപടി, ഇന്ന് വീട്ടിൽ വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഈ അതിഥിക്ക് ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ആരാണ് ചെയ്യുക? ഒരു അൻസാരി പറഞ്ഞു, യാ റസൂലുള്ളാ, ഇതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അങ്ങനെ അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുക. ഭാര്യ പറഞ്ഞു, ഇന്ന് കുട്ടികൾക്കുള്ള ഭക്ഷണം മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ അൻസാരി പറഞ്ഞു, നീ ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് വിളക്ക് കത്തിക്കുക. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയം വന്നാൽ അവരെ താരാട്ട് പാട്ടി ഉറക്കുക. അങ്ങനെ ഭാര്യ ഭക്ഷണം തയ്യാറാക്കി, വിളക്ക് കത്തിച്ചു, കുട്ടികളെ വിശക്കുന്ന അവസ്ഥയിൽ തന്നെ ഉറക്കി. പിന്നീട് വിളക്ക് ശരിയാക്കാനാണെന്ന ഭാവേന എഴുന്നേറ്റു പോയി വിളക്ക് കെടുത്തി. അങ്ങനെ ഇരുവരും അതിഥിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് അതിഥിക്ക് തോന്നുന്ന രീതിയിൽ അഭിനയിച്ചു. അങ്ങനെ അവർ ഇരുവരും രാത്രി വിശന്നുറങ്ങി. സുബഹിക്ക് ആ അൻസാരി തിരുനബിയുടെ അടുത്തെത്തിയപ്പോൾ തിരുനബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാത്രി നിങ്ങൾ ഇരുവരുടെയും ആ പ്രവൃത്തി കണ്ട് അള്ളാഹു പോലും പുഞ്ചിരിച്ചുപോയി. നിങ്ങൾ ഇരുവരുടെയും ഈ പ്രവർത്തനത്തിൽ അള്ളാഹു തൃപ്തനായി എന്നോ പറയുകയുണ്ടായി. ഈ അവസരത്തിൽ ഒരു ആയത്ത് അവതരിക്കുകയുണ്ടായി, വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹി ഖസാസ വമൻ യൂക ശുഹ നഫ്സിഹി ഫഔലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പരിശുദ്ധരും ത്യാഗവര്യരുമായ വിശ്വാസികൾ തങ്ങളെക്കാളും മറ്റുള്ളവർക്ക് പരിഗണന നൽകുന്നു. അവർ സ്വയം ആവശ്യക്കാരും വിശന്നിരിക്കുന്നവരുമായിരിക്കും. സ്വന്തം ആത്മാവിനെ വിശപ്പിൽ നിന്നും പിശുക്കിൽ നിന്നും ആരാണോ രക്ഷപ്പെടുത്തുന്നത് അവരാണ് വിജയം കൈവരിച്ചവർ. ഇവിടെ നാം നോക്കേണ്ടത് എന്തുമാത്രം വലിയ ത്യാഗമാണ് ചെയ്തത് എന്നാണ്. കുട്ടികളെ പട്ടിണി കിടത്തി ഉറക്കുന്ന സ്വയം വിശന്നുറങ്ങുന്നു. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇങ്ങനെയൊരു അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ജമാഅത്തിന്റെ അതിഥികൾക്ക് ഏതായിരുന്നാലും ഈ ഒരവസ്ഥയില്ല. ഏതൊരു അതിഥികൾക്ക് വേണ്ടിയാണോ ആ കുടുംബം ത്യാഗം ചെയ്തത് അവരും ജമാഅത്തിന്റെ തന്നെ അതിഥികളായിരുന്നു. മതപരമായ കാര്യത്തിനായിരുന്നു അവർ വന്നിരുന്നത്. തിരുനബിയുടെ സദസ്സിൽ തിരുമേനിയെ കാണാനായി വന്ന അതിഥികളായിരുന്നു. ഇങ്ങനെയുള്ള മാതൃക കാഴ്ചവെച്ചുകൊണ്ട് അതിഥി സൽക്കാരത്തിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമുള്ളതാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ദാസന്റെ അതിഥികൾക്കും അള്ളാഹു വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഡ്യൂട്ടി നൽകുന്ന ഓരോരുത്തരും ഈ ഒരു പ്രാധാന്യത്തെ മുമ്പിൽ വെക്കേണ്ടതാണ്. മുകളിലെ സംഭവത്തിൽ കുട്ടികളെ പട്ടിണി കിട്ടു എന്നത് ബാഹ്യമായി നോക്കുമ്പോൾ അക്രമമായി തോന്നിയേക്കാം. യഥാർത്ഥത്തിൽ ത്യാഗത്തിന്റെ അത്യുത്തമമായ ഒരു ഉദാഹരണമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൽ കുടുംബം ഒന്നടങ്കം പങ്കെടുക്കുകയുണ്ടായി. ചിലർ സന്തോഷത്തോടും ചിലർ നിർബന്ധിതരായും. തീർച്ചയായും ആ കുട്ടികൾക്കും അള്ളാഹു കുറേ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടാകും. കാരണം ഈ ആയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ നിന്നും ഇത് വ്യക്തമാണ്. അള്ളാഹു അങ്ങനെയുള്ളവരെ മുഫ്ലിഹൂൻ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഫ്ലിഹൂൻ എന്നതിന്റെ അർത്ഥം നാം നോക്കുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് മനസ്സിലാകുന്നതാണ്. പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്നവരാണ് മുഫ്ലിഹ്. വിജയത്തെ കൈവരിക്കുന്നവരും തങ്ങളുടെ നല്ലതും ഉന്നതമായ ആഗ്രഹങ്ങളെ കരസ്ഥമാക്കുന്നവരും സന്തോഷിക്കുന്നവരും എല്ലാ നന്മയെയും കരസ്ഥമാക്കുന്നവരും ഈ നന്മയിലും വിജയത്തിലും സ്ഥിരമായി കഴിച്ചുകൂട്ടുന്നവരും ജീവിത സുഖം അനുഭവിക്കുന്നവരും സംരക്ഷണത്തിൽ വരുന്നവരും ആണ് മുഫ്ലിഹീങ്ങൾ. അതിനാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ത്യാഗം, ഒരു അതിഥി സൽക്കാരം അവരെ അള്ളാഹുവിന്റെ പ്രീതിയുടെ അവകാശികളാക്കി മാറ്റി എവിടെ നിന്നും എവിടെ വരെ എത്തിച്ചു എന്ന് നോക്കുക. അള്ളാഹുവിന്റെ പ്രീതിയോടൊപ്പം ഇതെല്ലാം ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഇനി മറ്റെന്താണ് വേണ്ടത്? ചുരുക്കത്തിൽ ആതിഥേയർക്ക് ലഭിക്കുന്ന സ്ഥാനമാണിത്. നമ്മുടെ അതിഥികളെ സേവിച്ചുകൊണ്ട് കരസ്ഥമാക്കേണ്ട സ്ഥാനമാണിത്. ഈ ഒരു സ്ഥാനം നമ്മെ അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് അവകാശികളാക്കി മാറ്റി നമ്മുടെ ഇരുലോകവും ശരിയാക്കി തീർക്കുന്നതിന് കാരണമായി തീരുന്നതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതിഥികൾക്ക് സേവനം ചെയ്യുവാനുള്ള അവസരം നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ മുഫ്ലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുവാനുള്ള വഴികൾ തുറന്നിടുകയാണ് ചെയ്യുന്നത്. സേവനം ചെയ്യുന്ന എല്ലാവരും ജോലിക്കാരും ഈ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി അള്ളാഹു മാറ്റട്ടെ. ജൽസയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിക്കട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സഹൂർ അഹമ്മദ് സാഹിബ് ഗ്യാനി ഷഹീദിന്റേതാണ്. ഇദ്ദേഹം കറാച്ചിയിലെ ഒറങ്കി ടൌണിൽ ഓഗസ്റ്റ് 21 ഷഹീദാക്കപ്പെടുകയുണ്ടായി. ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ. സംഭവം ഇപ്രകാരമാണ് വിവരിക്കപ്പെടുന്നത്. സഹൂർ സാഹിബ് തന്റെ ഒരു സുഹൃത്തിനോടൊപ്പം ഓഗസ്റ്റ് 21 11:15 റിപ്പയർ ചെയ്യാൻ കൊടുത്ത കാറ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വണ്ടി കുറച്ച് ദൂരെ നിർത്തിയിട്ടതായിരുന്നു. അത് പരിശോധിക്കാനായി പോയി. അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അയൽവാസി അനഹമ്മദിയായ നൂറുൽ ഹക്ക് സാഹിബും പുറത്തേക്ക് വന്നു. ഇവർ മൂന്നുപേരും വണ്ടി നോക്കാനായി പുറത്തേക്ക് പോയി. വണ്ടി വീട്ടിൽ നിന്നും അല്പം ദൂരെയാണ് നിർത്തിയിരുന്നത്. ഇവർ മൂന്നുപേരും കാർ പരിശോധിച്ച് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ഒരു മോട്ടോർ സൈക്കിളിൽ രണ്ട് അക്രമികൾ വരികയും അതിൽ ഒരാൾ മോട്ടോർ സൈക്കിളിൽ നിന്ന് ഇറങ്ങി സുഹൂർ സാഹിബിനെ തുരുതര വെടിവെക്കുകയും ചെയ്തു. അപ്പോൾ സുഹൂർ സാഹിബിന്റെ അയൽവാസി അൻവാറുല്ലാഹ് സാഹിബ് വെടിവെക്കുന്നവന്റെ കൈ കടന്നു പിടിച്ചു. അപ്പോൾ മറ്റേ അക്രമി നൂറുല്ലാഹ് സാഹിബിനെയും വെടിവെച്ചു. അങ്ങനെ അവർ ഓടിപ്പോയി. സുഹൂർ സാഹിബിന്റെ മകൾ വെടിവെച്ച കേട്ടപ്പോൾ വീടിന്റെ മുകളിൽ നിന്നും ജനലിലൂടെ പുറത്തേക്ക് നോക്കി മോട്ടോർ സൈക്കിളിലുള്ളവർ വെടിവെച്ച് ഓടിപ്പോകുന്നതാണ് കണ്ടത്. അവൾ ചായ കുടിക്കുകയായിരുന്നു. ഉടനെ ചായയുടെ കപ്പെടുത്ത് അക്രമികളുടെ മേൽ എറിഞ്ഞു. അപ്പോൾ അക്രമികൾ അവളെയും വെടിവെച്ചു. ജനലിൽ വെടികൊണ്ടു, എന്നാൽ കുട്ടിക്ക് കൊണ്ടില്ല. സുഹൂർ സാഹിബ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഷഹാദത്ത് സമയത്ത് അദ്ദേഹത്തിന്റെ വയസ്സ് 47 ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ അയൽവാസി അനഹമ്മദിയായ നൂറുൽ ഹഖ് സാഹിബ് അദ്ദേഹവും ഷഹീദാകുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തോടും കാരുണ്യവും മഗ്ഫിറത്തും ചെയ്യുമാറാകട്ടെ. സുഹൂർ സാഹിബിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് പ്രവേശിച്ചത് അദ്ദേഹത്തിന്റെ പിതൃ സഹോദരന്മാരായ യൂസുഫ് ഗ്യാനി സാഹിബ്, മുഹമ്മദ് സയ്യിദ് ഗ്യാനി സാഹിബ് എന്നിവർ മുഖേനയാണ്. 1936 ഇരുവരും ബൈഅത്ത് ചെയ്തു. ഇരുവരും നല്ല അറിവുള്ളവരായിരുന്നു. ജമാഅത്തിനെ കുറിച്ച് പഠിച്ചതിനു ശേഷമാണ് ബൈഅത്ത് ചെയ്തത്. അതിനുശേഷം മർഹൂമിന്റെ പിതാവും മറ്റു സഹോദരന്മാരും ബൈഅത്ത് ചെയ്തു. പ്രേംകോട്ട് മുസഫറാബാദ് കശ്മീരിലാണ് ഇവരുടെ സ്വദേശം. 1966 ജനിച്ചത്. 1976 കറാച്ചിയിലേക്ക് മാറി താമസിച്ചു. BA വരെ അവിടെയാണ് പഠിച്ചത്. ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂവിൽ ജോലി നോക്കി. കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ ആന്റി സ്മഗ്ലിംഗ് യൂണിറ്റിൽ ക്ലർക്കായി ജോലി ചെയ്യുകയായിരുന്നു. ഷഹാദത്തിന്റെ സമയം സഹൂർ സാഹിബ് തന്റെ മജ്ലിസുമായി വളരെയധികം സഹകരിക്കുന്ന വ്യക്തിയായിരുന്നു. എല്ലാവരുമായും ബന്ധപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു. ധനത്യാഗത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു. അതിഥി സൽക്കാരം അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഗുണമായിരുന്നു. വീട്ടിൽ വന്ന അതിഥികളെ ഒരിക്കലും ഭക്ഷണം കഴിപ്പിക്കാതെ വിടാറുണ്ടായിരുന്നില്ല. ജമാഅത്തിന്റെ എല്ലാ ഭാരവാഹികളെയും ആദരിച്ചിരുന്നു. ഒരുവിധ പരാതിക്കും ഇടം നൽകിയിരുന്നില്ല. മൂസി ആയിരുന്നു. തബ്ലീഗിന് താല്പര്യമുണ്ടായിരുന്നു. 2009 ബൈഅത്ത് ചെയ്യിപ്പിക്കാനുള്ള തൗഫീഖ് ലഭിച്ചു. വഫാത്ത് അറിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലും വീട്ടിലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് കുറെ ആളുകൾ സന്ദർശിച്ചിരുന്നു. ഓരോരുത്തരും തന്നെ ഷഹീദിന്റെ ഉന്നത സ്വഭാവ ഗുണത്തെയാണ് എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് കരഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഷഹീദ് വാത്സല്യമുള്ള ആളും കുഴപ്പങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന ആളുമായിരുന്നു. ജോലിയുടെ അവസരത്തിൽ ദേഷ്യം വരുമ്പോൾ ക്ഷമ കൈക്കൊള്ളാൻ ഉപദേശിക്കും. അദ്ദേഹത്തിന്റെ ഓഫീസർ പറയുകയുണ്ടായി: സുഹൂർ അഹമ്മദ് സാഹിബ് ഞങ്ങളുടെ ധൈര്യശാലിയായ ഒരു യോദ്ധാവായിരുന്നു. കുറഞ്ഞ സമയത്തിൽ തന്നെ എല്ലാവരുടെയും ഇഷ്ടം കരസ്ഥമാക്കിയിരുന്നു. ഇന്ന് നമുക്കൊരു നല്ല സുഹൃത്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യാ പിതാവ് ബഷീർ ഗ്യാനി സായി പറയുന്നു, ഷെയ്ദ് മറുവും കുടുംബത്തിലെ എല്ലാവരെയും സഹായിച്ചിരുന്നു. സാമ്പത്തികമായി നല്ല കഴിവ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു. കുടുംബത്തിൽ ആർക്കെങ്കിലും വല്ല ആവശ്യവും നേരിട്ടാൽ അവരെ അദ്ദേഹം സഹായിച്ചിരുന്നു. കുടുംബത്തിലെ എല്ലാ ആവശ്യക്കാരും വെറും കൈയോടെ അദ്ദേഹത്തിന്റെ കവാടത്തിൽ നിന്ന് മടങ്ങാറില്ല. കുട്ടികളോടും ഉള്ള പെരുമാറ്റം വളരെ വാത്സല്യത്തോടെയായിരുന്നു. കുട്ടികളുടെ ആവശ്യം പൂർണ്ണമായും ശ്രദ്ധിച്ചിരുന്നു. അവരുടെ പഠന കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കാറുണ്ടായിരുന്നു. ഭാര്യ പറയുന്നു, അള്ളാഹു അദ്ദേഹത്തിന് നല്ല മനസ്സ് നൽകിയിരുന്നു. ഷഹാദത്തിനായിരിക്കും ഇത്രയും നല്ല മനസ്സ് നൽകിയിട്ടുണ്ടാവുക. കുട്ടികളോടൊരിക്കലും ദേഷ്യം പിടിക്കാറില്ല. ഭാര്യ പറയുന്നു, ഷഹാദത്തിന് മുമ്പ് എന്നോട് പറഞ്ഞു, എന്റെ ഷൂ ശരിയാക്കുക, ഞാൻ ഇപ്പോൾ വരാം. എന്നിട്ട് താഴേക്കിറങ്ങി വെടിവെച്ച കേട്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. കുട്ടികളോടൊപ്പം പുറത്തു വന്ന് അദ്ദേഹത്തെ നോക്കിയപ്പോൾ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോട് വിട പറയുന്നത് പോലെയായിരുന്നു അത്. കുറച്ചു കഴിഞ്ഞപ്പോൾ മരിക്കുകയും ചെയ്തു. കുട്ടികളെ ഒന്നും പറയാറുണ്ടായിരുന്നില്ലെങ്കിലും എന്റെ ഖുത്ബ MTIയിൽ വരുമ്പോൾ അത് കേൾക്കാൻ പറയും. അക്കാര്യത്തിൽ ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു. കൃത്യമായി ഖുത്ബ കേൾക്കുമായിരുന്നു. പെൺകുട്ടികളോട് പ്രത്യേക വാത്സല്യമായിരുന്നു. ഭാര്യ തായറ സുഹൂർ ഗ്യാനി സാഹിബയാണ്. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമുണ്ട്. ആൺകുട്ടികൾ ഇമ്രാൻ ഗ്യാനി 20 വയസ്സ്, കാമ്രാൻ ഗ്യാനി 14, സർഫറാസ് 3 വയസ്സ്. പെൺകുട്ടികൾ നൂറ് സബ 16, നൂറുൽ അൻ 14, അത്യത്തുൽ മുജീബ് 7, ഫായിക്ക സുഹൂർ 5 വയസ്സ് എന്നിവരാണ് ഇദ്ദേഹത്തിന്റെ സംതത്ത കുടുംബാംഗങ്ങൾ. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തട്ടെ. കുട്ടികളെ തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. ഭാര്യയും തന്റെ സംരക്ഷണത്തിൽ വെക്കട്ടെ. ഈ ആഘാതം സഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.
اللهم صلِّ